2022 ജനുവരി 10 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് അഭിന. വായനക്കാർ എഴുതുന്നു. ആറ്റിങ്ങലിൽ നിന്നും സീന ഷാജി എഴുതുന്നത്. ശമ്പള നിർണയം ശാസ്ത്രീയമാക്കണം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട ശമ്പള സ്കെയിലിനെ പറ്റി അസംതൃപ്തിയും പ്രതിഷേധവും പ്രകടമാക്കിക്കൊണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാർ രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി. അവർ പറയുന്നതിൽ കഴമ്പുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യത്തെ ഏറ്റവും അഭിമാനകരമായ സർവീസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തന്നെയാണ്. അതിനുള്ള പകിട്ടും പത്രാസമൊന്നും വേറൊരു സർവീസിനുമില്ല. ആ ബാലികേറാമലയിൽ കയറി പറ്റുന്നവർ അത്രയേറെ പഠിച്ചും കഷ്ടപ്പെട്ടുമാണ് ആ ത്രയാക്ഷരി കരഗതമാക്കുന്നത്. ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ സദാസമയവും ശിരസിൽ പേറിക്കൊണ്ട് നടക്കുന്ന അവർക്ക് നൽകുന്ന പ്രതിമാസ വേതനം മറ്റേതൊരു സർവീസിനേക്കാൾ ഉയർന്നത് തന്നെയായിരിക്കുകയും വേണം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വേണ്ടി പുതുതായി സൃഷ്ടിക്കപ്പെട്ട 81,800 തുടങ്ങുന്ന സ്കെയിൽ അവർ അംഗീകരിക്കാൻ തയ്യാറാകാത്തതും അതുകൊണ്ട് തന്നെയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വരുന്നതിന് മുൻപ് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം നടക്കുന്ന ഏറ്റവും ഉയർന്ന തസ്തിക ഡെപ്യൂട്ടി കളക്ടറുടേതായിരുന്നു. ഫലത്തിൽ തത്തുല്യമായ തസ്തികയിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിയമനങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 63,700 മുതൽ 123,700 എന്ന സ്കെയിലിൽ ശമ്പള നിർണയം നടത്തി ഇപ്പോഴത്തെ വിവാദം ഒഴിവാക്കാമായിരുന്നു. അണ്ടർ സെക്രട്ടറിയുടെ സ്കെയിലായ 63,700 മുതൽ 123,700 അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡിന്റെ സ്കെയിലായ 95,600 മുതൽ 153,200 പുതിയൊരു സ്കെയിൽ സൃഷ്ടിച്ചാണ് സർക്കാർ ഈ വിവാദത്തിന് വഴിമരുന്നിട്ടത്. അതിന്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഏതായാലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് അഡ്വൈസ് ചെയ്യപ്പെട്ടവർ ഇങ്ങനെ ഒരു സ്കെയിൽ ആവശ്യവുമായി സർക്കാരിനെ സമീപിക്കാൻ സാധ്യത കുറവാണ്. ആ സ്ഥിതിക്ക് വേണ്ടത്ര അവധാനതയോടെ കൈക്കൊള്ളേണ്ട ഒരു തീരുമാനമായിരുന്നു അത്. ഡെപ്യൂട്ടി കളക്ടറായി സർവീസിൽ കയറിയാൽ 5 മുതൽ 7 വർഷത്തിനകം IAS കൺഫർ ചെയ്ത് കിട്ടുകയാണ് പതിവ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കയറിയാലും ഇതുതന്നെയാണ് സ്ഥിതി. സാങ്കേതികമായി ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷ കേരള അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷയായി മാറി എന്നേ ഉള്ളൂ. മാത്രമല്ല IAS കൺഫർ ചെയ്യുന്നതിനായി വകുപ്പ് തലത്തിൽ അപേക്ഷ ക്ഷണിക്കുമ്പോൾ അണ്ടർ സെക്രട്ടറിയുടെ റാങ്കിൽ കുറഞ്ഞത് 8 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ളവരാണ് അപേക്ഷിക്കാൻ യോഗ്യർ. അശാസ്ത്രീയമായ ശമ്പള നിർണയത്തിന് സമാനമായി എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഹയർ സെക്കൻഡറി അധ്യാപകരുടേത്. പിരീഡുകളെ അടിസ്ഥാനമാക്കി തസ്തിക നിർണയിക്കുന്ന ഒരു രീതിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുകയും അധ്യാപക തസ്തിക തന്നെ രണ്ടു തരമായി നിർണയിക്കേണ്ടി വരികയും ചെയ്തു. ഒരാഴ്ചയിൽ 15 പിരീഡുകൾക്ക് മുകളിൽ വന്നാൽ HSST തസ്തിക, അതിന് താഴെയുള്ളത് HSST തസ്തിക ജൂനിയർ, സർക്കാർ സ്കൂളുകളിലെ HSST തസ്തിക ഗസറ്റഡ് എന്നിപ്പോൾ ഇതിന്റെ അശാസ്ത്രീയതയെ പറ്റി പറയുമ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകർ പ്രതിഷേധിച്ചെന്ന് വരും. എങ്കിലും അപ്രിയ സത്യങ്ങൾ ചിലപ്പോഴെങ്കിലും പറയേണ്ടതായി വരും. യഥാർത്ഥത്തിൽ സ്കെയിൽ നടപ്പാക്കിയ കാലത്തെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.